2021 ജൂൺ 29 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു, കമ്മീഷൻ ദൌത്യം മറന്നാൽ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ നിന്ന് സിപിഎമ്മിന്റെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ എം സി ജോസഫൈന് രാജിവെക്കേണ്ടി വന്നു. അനിവാര്യമായൊരു രാജി. വനിതാ കമ്മീഷൻ എന്ന സുപ്രധാനമായ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് പലതും നടക്കുമ്പോൾ അതൊരു അശ്ലീലമായി സമൂഹം വിലയിരുത്തുന്നത് സ്വാഭാവികം. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു. ഇടതുപക്ഷ പുരോഗമന സ്വഭാവം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തികഞ്ഞ വൈരുദ്ധ്യമായി മുഴച്ചു നിൽക്കുന്ന ഒന്നായി വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കസേര. പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞുതന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭന് പോലും അക്കാര്യം തുറന്നു പറയേണ്ടി വന്നു. 89 വയസ്സുള്ള അമ്മൂമ്മയുടെ പരാതി ലഭിച്ചാൽ തള്ളയെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചത് എന്തിനെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിച്ചാൽ അത് അശ്ലീലം തന്നെയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകനും കലാകാരനും അത് കണ്ണു തുറന്നു കാണും, അതവർ തുറന്നുകാട്ടിയെന്ന് വരും. സിപിഎം നേതാക്കൾ ഗൃഹസന്ദർശന വേളയിൽ ടി പത്മനാഭന്റെ വീട്ടിലെത്തിയപ്പോൾ കഥാകാരൻ അവർക്കു മുന്നിൽ തുറന്നുകാട്ടിയത് തനിക്ക് ബോധിക്കാത്ത അശ്ലീലതയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ പാഠം പഠിച്ചില്ലെന്ന് പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ തെളിയിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു ദൃശ്യമാധ്യമത്തിന്റെ ലൈവ് സംപ്രേഷണത്തിലിരുന്ന് അവർ തന്റെ ധാർഷ്ട്യം മറയില്ലാതെ വീണ്ടും പ്രകടമാക്കി. പരാതി പറയാൻ വിളിച്ച സ്ത്രീയോട് പോലീസിൽ പരാതിപ്പെട്ടോയെന്ന് അസ്വസ്ഥമായ മുഖഭാവത്തോടെ ചോദിക്കുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ നാം കണ്ടു. വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് അങ്ങനെയൊരു മുഖഭാവം ഉണ്ടാവാനേ പാടില്ലായിരുന്നു. പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെങ്കിൽ അനുഭവിച്ചോ എന്നാണ് ആ പരാതിക്കാരിയോട് അധ്യക്ഷ പറഞ്ഞത്. ആ ലൈവ് സംപ്രേഷണം നേരിട്ട് കണ്ടവർക്കോ കേട്ടവർക്കോ ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്തതായി ആ രോഷപ്രകടനം. വനിതാ കമ്മീഷന്റെ ഉദ്ഭവം. സംസ്ഥാനത്ത് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനും അവർ നേരിടുന്ന അധാർമിക പ്രവൃത്തികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായാണ് 1991 വനിതാ കമ്മീഷൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. 1995 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ വനിതാ കമ്മീഷൻ നിയമം നിയമസഭ പാസാക്കി. അതുപ്രകാരം അധ്യക്ഷ ഒരു പ്രമുഖ വനിതയായിരിക്കണമെന്നും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മതിയായ അറിവും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അനുഭവ പരിചയവും ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു. ദൈനംദിനാടിസ്ഥാനത്തിൽ സ്ത്രീകൾ അവരുടെ ഭർതൃഗൃഹങ്ങളിലോ തൊഴിലിടങ്ങളിലോ നേരിടുന്ന പീഡനത്തെക്കുറിച്ചുള്ള പരാതികൾ പരിഗണിക്കാനോ പരിഹരിക്കാനോ അല്ല വനിതാ കമ്മീഷനെന്ന് നിയമത്തിന്റെ 16 വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുപ്രകാരം പൊതുസ്വഭാവമുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മീഷൻ കൈകാര്യം ചെയ്യേണ്ടത്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ചും അവ നടപ്പാക്കുന്നതിലുണ്ടാകുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചും തൊഴിലെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ചുമെല്ലാം കമ്മീഷന് ക്രിയാത്മക നടപടികൾ സ്വീകരിക്കാം. സ്വത്തവകാശം, രക്ഷാകർത്തൃത്വം, ദത്തെടുക്കൽ, വിവാഹമോചനം എന്നീ വിഷയങ്ങളിൽ നിലവിലെ നിയമങ്ങളിലുള്ള വിവേചനം എങ്ങനെ നിയമനിർമ്മാണത്തിലൂടെ അവസാനിപ്പിക്കാമെന്നതിൽ കമ്മീഷന് തീരുമാനമെടുക്കാനാകും. സ്ത്രീകളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനത്തിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഉപദേശങ്ങൾ നൽകാം. പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലും ലോക്കപ്പുകളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാം. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീകൾക്ക് അപമാനകരമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോയെന്ന് പരിശോധിച്ച് പരിഹരിക്കാനാവശ്യമായ ശുപാർശകൾ നൽകാം. ഇക്കാര്യത്തിൽ ഉത്തരവ് പാസാക്കാനൊന്നും കമ്മീഷന് സാധിക്കില്ല. പക്ഷേ ഇവ നടപ്പാക്കാനാവശ്യമായ സാങ്കേതിക സഹായം തേടാനും പണം ചെലവഴിക്കാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കാനുമൊക്കെയുള്ള വ്യവസ്ഥകൾ വനിതാ കമ്മീഷൻ നിയമത്തിൽ ഉണ്ട്. കമ്മീഷന്റെ നാളിതുവരെയുള്ള ചരിത്രമെടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള ഇടപെടൽ കാര്യമായി ഉണ്ടോയെന്ന് സംശയമാണ്. പ്രമുഖ വനിത എന്ന വ്യവസ്ഥ പ്രാവർത്തികമാക്കപ്പെട്ടത് ഒന്നാമത്തെ അധ്യക്ഷയായി അനശ്വര കവയത്രി സുഗതകുമാരി നിയമിതയായപ്പോഴും പിന്നീട് ജസ്റ്റിസ് ഡി ശ്രീദേവി നിയമിതയായപ്പോഴും മാത്രമാണ്. മറ്റുള്ളവർ പ്രമുഖരുടെ പട്ടികയിൽ വരുന്നില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. എം കമലം, കെ സി റോസക്കുട്ടി, ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ എം സി ജോസഫൈൻ എന്നിവരെല്ലാം അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ പ്രകടമായ രാഷ്ട്രീയ ചായ്വ് പ്രമുഖ വനിത എന്ന വിശേഷണത്തിന് കുറച്ചിലുണ്ടാക്കുന്നു. പ്രമുഖ എന്ന വിശാലാർത്ഥത്തിൽ ഉദ്ദേശിച്ചാൽ അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിൽ ഒതുങ്ങാത്ത, വിശാലമായി ചിന്തിക്കുന്ന, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവർക്കും സ്വീകാര്യമാകുന്ന മുഖമാകണം. സുഗതകുമാരിക്കും ജസ്റ്റിസ് ശ്രീദേവിക്കും കിട്ടുന്ന സ്വീകാര്യത മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുന്നതിന്റെ പരിമിതി ഒരുപക്ഷെ ഇതായിരിക്കാം. ഇല്ലെങ്കിൽ പോലും പ്രവൃത്തിയിലൂടെ അത് നേടിയെടുക്കാനെങ്കിലും ആകണം. സംഘടനാ രംഗത്ത് ഏറെ പോരാടി കടന്നുവന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും അധസ്ഥിത പിന്നാക്ക ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരുമായ MC ജോസഫൈന് അത് തീർച്ചയായും സാധിക്കേണ്ടിയിരുന്നു. എന്തുകൊണ്ടോ അവർ അത് ബോധപൂർവം റദ്ദാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അനിവാര്യമായ പതനത്തിലേക്ക് അവർ എത്തിച്ചേർന്നതും അതുകൊണ്ടായിരിക്കാം. സ്ത്രീപക്ഷ മുഖം. സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് തിളക്കമാർന്ന വിജയത്തോടെ തുടർഭരണം സാധ്യമാക്കിയത് കേരള ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുപിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരേ മുന്നണിക്ക് തുടർഭരണം കേരളത്തിൽ സാധ്യമായിട്ടുണ്ട്. പക്ഷേ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഒന്നാമത്, അടിയന്തരാവസ്ഥ കാലത്തെ സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥ. മറ്റൊന്ന്, മുന്നണിയെ വീണ്ടും തിരഞ്ഞെടുപ്പിൽ നയിച്ചത് അതുവരെ നാട് ഭരിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ആയിരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. CPMന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. തുടർഭരണത്തിന് വഴിതെളിച്ചതിൽ മുഖ്യമായ കാരണങ്ങളിലൊന്ന് സ്ത്രീകളുടെ പ്രതികരണമായിരുന്നു. പ്രളയം, നിപ്പ, ഓഖി, ഏറ്റവും ഒടുവിൽ കോവിഡ് എന്നീ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റേത്. പ്രതിസന്ധികാലത്തെ രക്ഷകൻ ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ പിണറായി വിജയന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രതിസന്ധിക്കാലത്ത് കൊടും ദുരിതത്തിന് നടുവിൽ നിന്ന നിരാലംബ ജനതയ്ക്ക് ആശ്രയമായി നിന്ന സർക്കാരാവാൻ കഴിഞ്ഞത് ഭക്ഷ്യക്കിറ്റും ക്ഷേമ പെൻഷനും പോലുള്ള ഇടപെടലുകളായിരുന്നു. ഒരു മുടക്കവുമില്ലാതെ കിറ്റുകൾ അടുക്കളകളിലെത്തിയപ്പോൾ വീട്ടമ്മമാർ ഉണർന്നു. അതുമാത്രമോ, കോവിഡ് ലോക്ഡൌൺ കാലത്തെ ദുരിതത്തിനിടയിൽ തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടവർക്ക് സാമൂഹ്യ അടുക്കളകളിലൂടെയും മറ്റും താങ്ങായി നിന്ന് സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെന്ന പ്രതിച്ഛായയാണ് പിണറായിക്ക് ചാർത്തപ്പെട്ടത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ ജനകീയ പരിവേഷം ഉയർത്തി. മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രചാരണ യോഗങ്ങളിൽ തടിച്ചുകൂടിയ ജനസാമാന്യം EMSനും EK നായനാർക്കും VS അച്യുതാനന്ദനും ശേഷമുണ്ടായ ജനകീയ നേതാവെന്ന നിലയിലേക്ക് പിണറായി വിജയനെ ഉയർത്തി നിർത്തി. തിരഞ്ഞെടുപ്പിന് ശേഷവും ഫെമിനിസ്റ്റ് മുഖം ഉയർത്തിപ്പിടിക്കുന്ന പോസ്റ്ററുകളും പ്രചാരണങ്ങളും തന്നെയാണ് ബോധപൂർവം ഇടതുപക്ഷവും സർക്കാരും മുന്നോട്ടുവച്ചത്. കേരളം ഭരിച്ച സർക്കാരിൽ ഏറ്റവുമധികം വനിതാ മന്ത്രിമാർ ഉണ്ടാവുന്നത് ഈ മന്ത്രിസഭയിലാണ്. 3 പേർ. CPMൽ നിന്ന് 2 പേരും, CPIയിൽ നിന്ന് ഒരാളും. ഒന്നാം പിണറായി സർക്കാരിലുണ്ടായിരുന്നു 2 CPM മന്ത്രിമാർ. 1996 ശേഷം വനിതാ MLAമാരുടെ എണ്ണത്തിലും ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഇത്തവണ, 10 പേർ. UDFന്റേത് തീർത്തു പറയാനും ആവില്ല. UDFന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന RMPയിലെ KK രമയാണ് ആ അംഗം. കഴിഞ്ഞ തവണ 8 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. 8 പേരും ഇടതുമുന്നണിയുടേത്. UDFൽ നിന്ന് വ്യത്യസ്തമാണ് LDF എന്ന് നിയമസഭയിലെയും മന്ത്രിസഭയിലെയും സ്ത്രീ പ്രാതിനിധ്യത്തിലൂടെയെങ്കിലും ഇടതു നേതൃത്വം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ അതിനൊരു അപവാദം ഉയരുന്നത്. കേരള മണ്ണിലെ വിപ്ലവ നായിക KR ഗൌരിയമ്മയുടെ ഓർമ്മകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉൾപ്പുളകമായി നിൽക്കുകയാണ്. വനിതാ കമ്മീഷനിൽ അതുകൊണ്ട് ഒരു ശുദ്ധീകരണം എന്തുകൊണ്ടും നന്നായി എന്നു തന്നെ പറയണം.